السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. سهودرن علي نبي صلى الله عليه وسلم പഠി പിച്ചു തന്ന രൂപത്തിൽ വുദു എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വുദു അതിൻ്റെ ആരംഭമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നാം വിശദീകരിച്ചത്. വുദു തുടങ്ങുന്നതിന് മുൻപ് നിയ്യത്ത് വെക്കുക എന്നത് നിർബന്ധമാണ്. ഇനി വുദുവിൻ്റെ പ്രവർത്തനങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. പുസ്തകത്തിൽ പറയുന്നു, അസ്സാനി രണ്ടാമത്തെ കാര്യം, ثم يسمي الله تعالى قائلا بلسانه بسم الله فقط من غير زيادة الرحمن الرحيم ثم بنيد അതായത് നിയ്യത്ത് വെച്ചതിന് ശേഷം يسمي الله تعالى അവൻ വുദു ചെയ്യുന്നതിന് മുൻപ് അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക. قائلاً بلسانه അവൻ്റെ നാവ് കൊണ്ടാണ് അത് പറയേണ്ടത്. എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹ് പറയേണ്ടത്. ബിസ്മില്ലാഹ് എന്നാണ്. ഫഖത്ത് അത്രമാത്രം പറഞ്ഞാൽ മതി. ഫഖത്ത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മതി എന്നാണ്. മിൻ ഗൈരി സിയാദതി അർറഹ്മാൻ റഹീം, റഹ്മാൻ റഹീം എന്ന വർദ്ധനവ് അവൻ ഉൾപ്പെടുത്തേണ്ടതില്ല. അതായത് ബിസ്മില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറയേണ്ടതില്ല. വുദുവിൻ്റെ സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞു സുന്നത്താണ്. അതാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. മറ്റു ചിലർ പറഞ്ഞു ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ്, വാജിബാണ് എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഇതിനുള്ള തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, ലാ സലാത ലിമൻ ലാ വുദുഅ ലഹു വലാ വുദുഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ സലാത ലിമൻ ലാ വുദുഅ ലഹു, വുദു ഇല്ലാത്തവന് നിസ്കാരമില്ല. വുദു ഇല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കുകയില്ല. വലാ വുദുഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി തആല അലൈഹി, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാതെ വുദു എടുത്തവന് വുദുവുമില്ല. ഈ ഹദീസിൻ്റെ അടിസ്ഥാനം ചില പണ്ഡിതന്മാർ പറഞ്ഞു ബിസ്മി ചൊല്ലൽ നിർബന്ധമാണ്. കാരണം ഇസ്ലാം ഹദീസ് സൂചിപ്പിക്കുന്നത് ബിസ്മി ചൊല്ലാത്തവന് വുദു ഇല്ല എന്നാണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹദീസിൻ്റെ പദപ്രയോഗം, അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന അർത്ഥം, വുദുഇൽ ബിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ വുദു പൂർണ്ണമാവില്ല എന്ന് മാത്രമാണ്, അല്ലാതെ വുദു ഇല്ല എന്നല്ല. ഇത് അറബി ഭാഷാ പ്രയോഗങ്ങളിൽ പെട്ടതുകൂടിയാണ്. വല വുദു അലിമല്ലം യദ്കുർ ഇസ്മല്ലാഹി തആല അലൈഹി എന്നതിൻ്റെ അർത്ഥം ബിസ്മി ചൊല്ലി വുദു എടുത്തിട്ടില്ലെങ്കിൽ ആ വുദു പൂർണ്ണമാവില്ല എന്നാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. എന്താകട്ടെ, വുദുവിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്നത് ശീലമാക്കണം, അത് പരമാവധി ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ 9 സഹാബികൾ ഈ ഹദീസ് ഉദ്ധരിച്ചതായി കാണാം. ഇവിടെ പുസ്തകത്തിൽ പറയുന്നു, ثم يسمي الله تعالى قائلا بلسانه, ബിസ്മി അവൻ ചൊല്ലേണ്ടത് അവൻ്റെ നാവ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇവിടെ നാവ് കൊണ്ട് ചൊല്ലണമെന്ന് പ്രത്യേകം പറയാൻ കാരണം? ചില ആളുകൾ സിക്റുകൾ പലപ്പോഴും ഹൃദയം കൊണ്ട് ചൊല്ലി അവസാനിപ്പിക്കാറുണ്ട്. ചില ആളുകൾ വുദുവിൻ്റെ മുൻപ് ബിസ്മി ചൊല്ലും. എങ്ങനെയാണ് ചൊല്ലുന്നത്? ഹൃദയത്തിൽ ചൊല്ലും. അവൻ്റെ നാവ് അനങ്ങുന്നില്ല, ചുണ്ട് അനങ്ങുന്നില്ല. ഇത് ദിഖറായി പരിഗണിക്കപ്പെടുകയില്ല. ഒരു കാര്യം ദിഖർ ആണ് എങ്കിൽ, അത് ദിഖറായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഇത്തരം ദിഖറുകൾ നാവ് കൊണ്ട് ചൊല്ലണം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം അന്നവവി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഒരാൾ ദിഖർ ചൊല്ലുന്ന സന്ദർഭത്തിൽ അവനു സ്വയം കേൾക്കാവുന്ന ശബ്ദമുണ്ടായിരിക്കണം എന്നുവരെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷെ വല്ലാഹു അലം, ഏറ്റവും ചുരുങ്ങിയത് അവൻ തൻ്റെ നാവ് ചലിപ്പിക്കുകയും ചുണ്ട് ചലിപ്പിക്കുകയും ചെയ്യണം, അപ്പോഴേ അത് ദിക്റാവുകയുള്ളൂ. എന്നാൽ വെറുതെ നാവ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മനസ്സിൽ അവൻ ബിസ്മി ചൊല്ലിയാൽ അത് ദിക്റായി പരിഗണിക്കപ്പെടുകയില്ല. അപ്പോൾ വുദുവിൻ്റെ സന്ദർഭത്തിൽ ബിസ്മില്ല എന്ന് അവൻ നാവ് കൊണ്ട് ചൊല്ലണം. അവൻ സ്വയം കേൾക്കുന്ന ശബ്ദത്തിൽ ചൊല്ലിയാൽ കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് അവൻ്റെ നാവ് ചലിക്കുകയും ചുണ്ടുകൾ ചലിക്കുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ് സഹാബികൾ മനസ്സിലാക്കിയത് എന്ന് അവരിൽ ചിലരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിലെ പാരായണം ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി ചലിക്കുന്നതിലൂടെയായിരുന്നു. നിസ്കരിക്കുമ്പോൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ താടി ചലിക്കും, താടി ചലിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ അവിടുന്ന് പാരായണം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകുമായിരുന്നു. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നിസ്കാരത്തിലാകട്ടെ മറ്റ് ദിക്റുകളുടെ സന്ദർഭത്തിലാകട്ടെ നാവും ചുണ്ടും ചലിക്കേണ്ടതുണ്ട്. ഇത് പല ആളുകളും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളിലൊന്നാണ്. ചില ആളുകൾ ചിലപ്പോൾ നിസ്കാരത്തിന് നിൽക്കുന്നത് കാണാം, അവരുടെ ചുണ്ട് അനങ്ങുന്നു പോലും ഉണ്ടാവുകയില്ല, അങ്ങനെ നിശബ്ദനായി നിൽക്കുന്നത് കാണാം. ഇത് പാടില്ല. അവൻ നിസ്കാരത്തിൽ ചൊല്ലുന്നത് ചുണ്ടുകൊണ്ട് അനക്കി ചൊല്ലണം, അവൻ്റെ നാവ് അനങ്ങണം, വെറുതെ ഇങ്ങനെ നിന്നതുകൊണ്ട് കാര്യമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ മാത്രമേ നിസ്കാരത്തിലെ പാരായണമാവുകയുള്ളൂ. അതിനേക്കാൾ ഗുരുതരമായ സന്ദർഭങ്ങൾ ചിലതുണ്ട്. ചില ആളുകൾ നിസ്കാരത്തിൽ അവർ ഫാത്തിഹ ഓതുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദിക്റുകൾ ചൊല്ലുന്നു, അപ്പോൾ കൂട്ടുവായി വരും. കൂട്ടുവായി വന്നാൽ ആ കൂട്ടുവായോടൊപ്പം അവർ ഖുർആൻ ഓതും. അങ്ങനെ ഓതുമ്പോൾ ചിലപ്പോൾ ഖുർആനിലെ പല അക്ഷരങ്ങളും നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനെ ഓതിയാൽ ശരിയാവുകയില്ല, മറിച്ച് കൂട്ടുവായ അവൻ പിടിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടുന്ന് വന്നത് പറഞ്ഞതുപോലെ അത്തസാഉബു മിന ഷൈത്താൻ, കൂട്ടുവായ ഷൈത്താനിൽ നിന്നുള്ളതാണ്. ഫഇദാ തസാഅബ അഹദുക്കും ഫൽയറുദ്ദഹു മസ്തതാ, നിങ്ങൾക്കാർക്കെങ്കിലും കൂട്ടുവായി വന്നാൽ അവനത് പരമാവധി പിടിച്ചു വെക്കട്ടെ. എങ്ങനെയാണ് കൂട്ടുവായി പിടിച്ചു വെക്കുക? ഒന്നല്ലെങ്കിൽ അവൻ്റെ വായി അത് മൂടി പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. അതല്ലെങ്കിൽ ചുണ്ട് കൂട്ടി പിടിക്കുക, ഇങ്ങനെ ചുണ്ട് കൂട്ടി പിടിച്ചുകൊണ്ട് കൂട്ടുവായി പിടിച്ചു വെക്കുക. ഹാ എന്ന് ഉച്ചത്തിൽ കൂട്ടുവായി നിസ്കാരത്തിലിടുന്നത് വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ സഹോദര, നിസ്കാരത്തിലാവട്ടെ മറ്റ് സന്ദർഭങ്ങളിലാകട്ടെ, ദിക്ര് ചൊല്ലുമ്പോൾ അത് നാവ് കൊണ്ട് ചൊല്ലാൻ, അനക്കി ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്, ഖായിലൻ ബിലിസാനിഹി എന്ന് പറഞ്ഞത്. ഖായിലൻ ബിലിസാനിഹി, നാവ് കൊണ്ട് തന്നെ പറയണം എന്നത് പ്രത്യേകം പറയാനുള്ള കാരണം ഇതാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, ഫഖത്ത്, അത്ര മതി എന്ന് പറഞ്ഞു. മിൻ ഗൈരി സിയാദതി അർറഹ്മാൻ റഹീം, അർറഹ്മാൻ റഹീം എന്ന വാക്ക് കൂടുതൽ ആയി ചേർക്കേണ്ടതില്ല. ഇത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിലൊന്നാണ്. ചില പണ്ഡിതന്മാർ ഇമാം അന്നവവി റഹിമഹുള്ള അദ്ദേഹത്തെ പോലുള്ള ചില ആളുകൾ പറഞ്ഞു, ബിസ്മില്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറയലാണ് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. എന്നാൽ വേറെ ചിലർ പറഞ്ഞു, ബിസ്മില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, റഹ്മാൻ റഹീം എന്ന് പറയേണ്ടതില്ല. അവർ പറഞ്ഞു, പൊതുവെ തസ്മീയത്ത് വന്നിട്ടുള്ള സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രൂപം ബിസ്മില്ലാഹ് എന്ന് മാത്രം പറയലാണ്. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭം, അവിടെ തസ്മീയത്ത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ചെറിയ കുട്ടി അടുത്തു വന്നിരുന്നു, ഭക്ഷണം കഴിക്കുകയാണ്. അവൻ്റെ കൈ പാത്രത്തിൽ പലയിടത്തായി ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം കുൽ ബി യമീനിക്, യാ ഗുലാം സമ്മില്ലാ വകുൽ ബി യമീനിക വകുൽ മിൻ മാലിക്, മോനെ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം ബിസ്മി ചൊല്ലുക, സമ്മില്ലാ. ഇതാണ് തസ്മീയത്ത്, ബിസ്മില്ലാ എന്ന് മാത്രമാണ് ഭക്ഷണത്തിൻ്റെ മുൻപ് പറയേണ്ടതുള്ളൂ, ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയേണ്ടതില്ല. അതുപോലെ തന്നെ വക്കുൽ ബി യമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കുക. വക്കുൽ മിമ്മ യലീക്, നിന്റെ അടുത്തുള്ളതിൽ നിന്ന് ഭക്ഷിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാ എന്ന് മാത്രമാണുള്ളത്. അറക്കുന്ന സന്ദർഭത്തിൽ, ബലിയർപ്പിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുള്ളത് ബിസ്മില്ലാ എന്ന് മാത്രമാണ്, ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ബിസ്മില്ലാ എന്ന് പറയലാണ് പൊതുവെ ഹദീസുകളിൽ കാണപ്പെടുന്ന രൂപം എന്നതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഈ സന്ദർഭത്തിൽ വുദുവിൻ്റെ ആരംഭത്തിൽ ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും, റഹ്മാൻ റഹീം എന്ന് പറയേണ്ടതില്ല. ഒരാൾ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമാണ്, കാരണം പണ്ഡിതന്മാർ ചിലർക്ക് അഭിപ്രായമുണ്ട് ഈ ഹദീസിൻ്റെ പദം അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. എന്നാൽ വല്ലാഹു അലം റസൂലുള്ളയുടെ ഹദീസുകളിൽ നിന്ന് പൊതുവെ മനസ്സിലാകുന്നത് ബിസ്മില്ലാ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. ഇത്രയുമാണ് വുദുഇൻ്റെ ആരംഭത്തിൽ ചൊല്ലുന്ന ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.